2021 February 5 വെള്ളിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് നിലപാട് പങ്ക്തിയിൽ MH Vishnu എഴുതുന്നു. ലോക്കപ്പുകൾ കൊലക്കളമാക്കുന്നവർക്ക് മുന്നറിയിപ്പ്. ഒരു തെളിവും ബാക്കി വയ്ക്കാതെ പോലീസ് കുഴിച്ചുമൂടിയ നെടുങ്കണ്ടം കസ്റ്റഡി കൊലക്കേസിൽ 9 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിയാക്കിയുള്ള CBI കുറ്റപത്രം. കാക്കിയുടെ ബലത്തിൽ നാട്ടുകാരോട് കൈത്തരിപ്പ് കാട്ടുന്ന പോലീസുകാർക്കുള്ള മുന്നറിയിപ്പാണ്. നെടുങ്കണ്ടത്തെ രാജ്കുമാറിനെ ക്രൂരമായി മർദ്ദിച്ചുകൊന്ന ശേഷം ന്യൂമോണിയയാണ് മരണകാരണമെന്നാണ് പോലീസ് പുറത്തു പറഞ്ഞത്. കുപ്രസിദ്ധമായ ഫോർട്ട് ഉരുട്ടിക്കൊലക്കേസ്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് 2 പോലീസുകാർക്ക് കൊലക്കയർ ഒരുക്കിയിട്ടും പോലീസ് ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് നെടുങ്കണ്ടം രാജ്കുമാർ കസ്റ്റഡി കൊല. കസ്റ്റഡി കൊലകളിൽ താഴേത്തട്ടിലെ പോലീസുകാരെ ബലിയാടാക്കുകയാണ് പതിവെങ്കിൽ നെടുങ്കണ്ടം കേസിൽ ജില്ലാ പോലീസ് മേധാവിയും 2 DYSP മാരും കുരുക്കിലാണ്. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയായിരുന്ന KB വേണുഗോപാൽ, DYSP മാരായ PP ഷംസ്, അബ്ദുൾ സലാം എന്നിവർക്കെതിരെ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. നെടുങ്കണ്ടം SI ആയിരുന്ന സാബു അടക്കം 9 പോലീസുകാർക്കെതിരെയാണ് കുറ്റപത്രം. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറും ജയിൽ ഉദ്യോഗസ്ഥരും റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റുമടക്കം CBI അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. ഇടുക്കിയിലെ ഹരിത ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിടികൂടിയ രാജ്കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യാതെ നെടുങ്കണ്ടം സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ച് ഉരുട്ടൽ അടക്കം പ്രാകൃതവും ക്രൂരവുമായ 3 മുറയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. കസ്റ്റഡി അറിഞ്ഞില്ലെന്ന് വേണുഗോപാൽ മൊഴി നൽകിയപ്പോൾ രാജ്കുമാറിനെയും 2 സ്ത്രീകളെയും കസ്റ്റഡിയിലെടുത്ത വിവരം SPയെ നേരിട്ട് അറിയിച്ചിരുന്നെന്ന് DYSP മാർ വെളിപ്പെടുത്തി. ഹജ്ജിന് പോകുന്നതിന് അവധി അപേക്ഷ നൽകാനെത്തിയപ്പോൾ SPയെ ഓഫീസിലെത്തി കണ്ട് രാജ്കുമാറിന്റെ കസ്റ്റഡി വിവരം അറിയിച്ചെന്നാണ് ക്രൈം ഡിറ്റാച്ച്മെന്റ് DYSP അബ്ദുൾ സലാമിന്റെ മൊഴി. പിതാവിന്റെ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി അവധിയിലായിരുന്ന അന്നത്തെ കട്ടപ്പന DYSP PP ഷംസ് ഫോണിലാണ് SPയെ വിവരം അറിയിച്ചത്. രാജ്കുമാറിനെ കസ്റ്റഡിയിലെടുത്തത് SP വേണുഗോപാലിന്റെ അറിവോടെയാണെന്ന് 1 പ്രതി SI സാബുവും ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇതോടെ SP കുരുക്കിലായി. മൊഴികൾ അവഗണിച്ച് SPയെയും DYSP മാരെയും രക്ഷിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. ആരോപണ വിധേയനായ SP വേണുഗോപാലിനെ ഇടുക്കിയിൽ നിന്ന് സ്ഥലം മാറ്റി സർക്കാർ രക്ഷിക്കുകയായിരുന്നു. അദ്ദേഹം പിന്നീട് വിരമിച്ചു. ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നതിന് സമാനമായി രാജ്കുമാറിനെയും മൃഗീയമായാണ് കൊലപ്പെടുത്തിയത്. നെടുങ്കണ്ടം സ്റ്റേഷനിലെ ബെഞ്ചിൽ കിടത്തി രാജ്കുമാറിനെ ഉരുളൻ തടിയുപയോഗിച്ച് ഉരുട്ടി. തുടകളിലെ പേശികൾ ചതഞ്ഞിട്ടുണ്ട്. ഉരുളൻ തടി കൊണ്ട് അമർത്തിയതിന്റെയും കുത്തിയതിന്റെയും പാടുകൾ ശരീരത്തിലുണ്ട്. കാൽവെള്ളയിൽ ഭാരമുള്ള വസ്തുകൊണ്ട് അടിച്ചു. കാൽവിരലുകളുടെ അസ്ഥി തകർന്നു. തട്ടിച്ചെടുത്ത പണം വീണ്ടെടുക്കാൻ 3 ദിവസം അതിക്രൂരമായി മർദ്ദിച്ചതോടെ അവശനായ രാജ്കുമാറിനെ എണ്ണയിട്ട് തിരുമിയ ശേഷം സ്ട്രക്ചറിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചു. റിമാൻഡിലായ രാജ്കുമാർ 5 ദിവസത്തിന് ശേഷം പീരുമേട് ജയിലിൽ മരിച്ചു. സ്വയം നടക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയാത്ത നിലയിൽ ജയിലിൽ എത്തിച്ച രാജ്കുമാറിനെ 36 മണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇത് ഗുരുതര വീഴ്ചയായി. മരണകാരണം ന്യൂമോണിയയാണെന്ന് വരുത്തി തീർത്ത പോലീസ് തെളിവുകളെല്ലാം നശിപ്പിച്ചു. മർദ്ദനസമയത്ത് CCTV ഓഫാക്കിയിട്ടു. ശാസ്ത്രീയ തെളിവുകൾ നഷ്ടപ്പെടാൻ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നത് വൈകിപ്പിച്ചു. രേഖകളിലും തിരിമറി നടത്തി. സാക്ഷികളായ പോലീസുകാർ കോടതിയിൽ കൂറുമാറാൻ ഇടയുള്ളതിനാൽ ശാസ്ത്രീയ സാഹചര്യ തെളിവുകൾ കൂട്ടിയിണക്കി വേണം CBIക്ക് കേസ് തെളിയിക്കാൻ. പോലീസ് ഉന്നതരെ രക്ഷിച്ചുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. പോലീസ് അന്വേഷണം പക്ഷപാതപരമാണെന്നും രാജ്കുമാറിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടില്ലെന്നും പരിക്കുകളെക്കുറിച്ച് ജയിൽ അധികൃതർ റിപ്പോർട്ട് ചെയ്തില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണത്തിൽ മനഃപൂർവ്വം വിട്ടുകളയുന്ന ചില കണ്ണികളുണ്ട്. എത്ര സാക്ഷികളെ കൊണ്ടുവന്നാലും സാഹചര്യ തെളിവുകൾ മാറ്റാനാവില്ല. ഹൈക്കോടതിയുടെ വിമർശനം ഇങ്ങനെയായിരുന്നു. ക്വട്ടേഷൻ മാഫിയ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള പോലീസുകാരാണ് ലോക്കപ്പുകളിൽ ജീവനെടുക്കുന്ന മർദ്ദക വീരന്മാരാകുന്നത്. ലോക്കപ്പിലിട്ട് ആളെ കൊല്ലുന്നവർക്കും 6 മാസത്തെ സസ്പെൻഷന് ശേഷം കാക്കിയിട്ട് വിലസാം. പുനലൂർ, പുന്നപ്ര, പൊൻകുന്നം, ചങ്ങരംകുളം, ബേടകം, ഞാറയ്ക്കൽ സ്റ്റേഷനുകളിൽ മരണങ്ങളുണ്ടായി. മലപ്പുറത്തെ ചങ്ങരംകുളം സ്റ്റേഷനിൽ 2 വട്ടം കസ്റ്റഡി മരണങ്ങളുണ്ടായി. ഉദയകുമാറിന്റെയും ശ്രീജീവിന്റെയും ശ്രീജിത്തിന്റെയും കുടുംബത്തിന് 10 ലക്ഷം വീതവും പുന്നപ്രയിലെ അഖിലേഷിന്റെ കുടുംബത്തിന് 5 ലക്ഷവും സർക്കാർ നഷ്ടപരിഹാരം നൽകി. ഫോർട്ട് ഉരുട്ടിക്കൊലയിലും നെടുങ്കണ്ടത്തേതുപോലെ കള്ളക്കളിയാണ് പോലീസ് നടത്തിയത്. ശ്രീകണ്ഠേശ്വരം പാർക്കിൽ കിടന്നുറങ്ങിയിരുന്ന ഉദയകുമാറിനെ മോഷണക്കുറ്റം ആരോപിച്ച് പിടികൂടി ഫോർട്ട് സ്റ്റേഷനിൽ എത്തിച്ച് ഉരുട്ടിക്കൊന്നു. ആളുമാറിയല്ല പിടിച്ചതെന്ന് വരുത്താൻ മൃതദേഹത്തിനെതിരെ മോഷണക്കേസെടുത്തു. ഫോർട്ട് സിഐ ഓഫീസിലെ ബെഞ്ചിൽ ഉരുട്ടി അവശനാക്കി ലോക്കപ്പിൽ തള്ളിയ ഉദയകുമാർ വാഹനമിടിച്ചു മരിച്ചെന്നായിരുന്നു അമ്മയെ പോലീസ് അറിയിച്ചത്. രേഖകൾ കത്തിച്ചുകളഞ്ഞും പണമൊഴുക്കി സാക്ഷികളെ കൂറുമാറ്റിയും കള്ളക്കളി നടത്തിയിട്ടും സിബിഐ സത്യം തെളിയിച്ചു. നിർണായകമായത് റീപോസ്റ്റ് ോട്ടം. രാജ്കുമാറിന്റെ മരണകാരണം ന്യൂമോണിയയല്ല, ക്രൂരമർദ്ദനമാണെന്ന റീപോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കേസിൽ നിർണായകമായത്. ആദ്യം കണ്ടെത്തിയ 32 മുറിവുകൾക്ക് പുറമെ 22 പുതിയ പരിക്കുകൾ റീപോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. ശരീരത്തിന്റെ പിൻഭാഗത്തും തുടകളിലുമുണ്ടായ ചതവുകളാണ് മരണകാരണം. മർദ്ദനത്തിൽ വൃക്കയടക്കം അവയവങ്ങൾ തകരാറിലായി. തുടകളിൽ 4.5 സെന്റിമീറ്റർ കനത്തിൽ ചതവുണ്ടായി. നടുവിന് 20 സെന്റിമീറ്ററിലേറെ നീളമുള്ള ചതവേറ്റു. 8 വർഷം കസ്റ്റഡി മരണം 13. കഴിഞ്ഞ 3 വർഷത്തെ കസ്റ്റഡി മരണങ്ങൾ ഇങ്ങനെ: രാജു നൂറനാട്, നസീർ ഈരാറ്റുപേട്ട, ശ്രീജിത്ത് വാരാപ്പുഴ, അബ്ദുൾ ലത്തീഫ് വണ്ടൂർ, കാളിമുത്തു തലശ്ശേരി. UDF കാലത്തെ 8 കസ്റ്റഡി മരണങ്ങൾ: അലക്സ് പീറ്റർ പുനലൂർ, ദീപു കുണ്ടറ, സജി ജോൺ പൊൻകുന്നം, അഖിലേഷ് പുന്നപ്ര, സെബാസ്റ്റ്യൻ ഗുരുവായൂർ, ഗോപാലൻ പൊന്നാനി, ഹനീഷ് ചങ്ങരംകുളം, അശോക് ആന്റി പൈറസി സെൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം: ലോക്കപ്പിൽ ജനങ്ങളെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന പോലീസുകാർ സർവീസിൽ ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും സർക്കാർ സംരക്ഷിക്കില്ല.